الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم اغفر لنا ذنوبنا كلها، دقها وجلها وأولها وآخرها وسرها وعلانيتها. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. أما بعد، فيقول الله سبحانه وتعالى في سورة المزمل: إن هذه تذكرة فمن شاء اتخذ إلى ربه سبيلا. يا أيها المزمل، إن سورة لا പതിനെട്ട് ആയത്തുകളുടെ തഫ്സീറാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. അടുത്ത ആയത്ത് ഇന്ന ഹാദിഹി തദ്കറ ഫമൻ ശാഅ അത്തഖദ ഇലാ റബ്ബിഹി സബീല. ഇബ്ൻ കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു: ഇന്ന ഹാദിഹി ഐ അസ്സൂറ, തീർച്ചയായും ഇത് അഥവാ ഈ സൂറത്ത് തദ്കറത്തുൻ, ഇത് ഒരു തദ്കറത്താകുന്നു അഥവാ ഓർമ്മപ്പെടുത്തലാകുന്നു. ഐ യതദക്കറു ബിഹാ ഉലുൽ അൽബാബ്, ആരാണ് അള്ളാഹുവിന്റെ ഓർമ്മപ്പെടുത്തൽ കൊണ്ട് ഓർമ്മയുള്ളവരാവുക? അത് ഉലുൽ അൽബാബ്, ബുദ്ധിയുള്ളവരാണ്. അവർക്കാണ് യഥാർത്ഥത്തിൽ ലുബുള്ളത്. ലുബ് ലുബ് എന്നാൽ ബുദ്ധി, ലബീബ് ബുദ്ധിയുള്ള എന്നാണ്, ലബീബ് എന്നാണ്. ഉലുൽ അൽബാബ്, അൽബാബിന്റെ ആളുകൾ, ബുദ്ധിയുള്ളവരാണ് അള്ളാഹുവിന്റെ ദിക്ർ തദ്കിറത്ത് കൊണ്ട് ദിക്റുള്ളവരാവുക. കാരണം അതിന്റെ സമയത്ത് അതുണ്ടായില്ലെങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷ വന്നിട്ട് പിന്നെ പിന്നെ ഓർമ്മ വന്നിട്ട് എന്ത് കാര്യമാണല്ലോ. ഇന്നഹാദിഹി തദ്കിറ, ഈ സൂറത്ത് ഒരു ഓർമ്മപ്പെടുത്തലാകുന്നു, ഈ ഖുർആൻ ഓർമ്മപ്പെടുത്തലാകുന്നു. ഫമൻ ഷാ, അതുകൊണ്ട് ആരാണോ ഉദ്ദേശിച്ചത്, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അവൻ ഇത്തഖദ സ്വീകരിക്കും, ഇലാ റബ്ബിഹി അവന്റെ റബ്ബിലേക്ക്, സബീലൻ ഒരു മാർഗം സ്വീകരിക്കും. ഇബ്ൻ കസീർ പറഞ്ഞു: ഫമൻ ഷാ അല്ലാഹു തആല ഹിദായതഹു കമാ ഖയ്യദ ഫി സൂറത്തിൽ ഉഖ്രാ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. സൂറത്തുൽ ഇൻസാനിൽ, ആ സൂറത്ത് നമ്മൾ പഠിച്ചതാണല്ലോ അൽഹംദുലില്ലാ, അതിൽ അല്ലാഹു പറഞ്ഞതുപോലെ ആരാണ് ഉദ്ദേശിച്ചത്, അവൻ അല്ലാഹുവിലേക്കുള്ള മാർഗം സ്വീകരിക്കും. പക്ഷേ മശീഅത്തുൻ നാസ് മസ്ബൂഖത്തുൻ ബി മശീഅത്തില്ലാ, മശീഅത്തുൻ നാസ് ഔ മശീഅത്തുൽ ഇൻസാൻ മസ്ബൂഖത്തുൻ ബി മശീഅത്തില്ലാ, അല്ലാഹുവിന്റെ മശീഅത്ത് അതിനോട് യോജിച്ച ഒരു മശീഅത്തല്ലാതെ നമുക്ക് സാധ്യമല്ല. അല്ലാഹു ഉദ്ദേശിച്ചതേ നമുക്ക് ഉദ്ദേശിക്കാൻ കഴിയൂ. അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ച വഴിയിലേക്കല്ലാതെ പോകാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനെ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നറിയണോ, സ്വന്തം അമലിലേക്ക് അവൻ നോക്കുക. അപ്പൊ അവന്റെ സൂചന മനസ്സിലാവും എങ്ങോട്ടേക്കാണ് ഈ പോക്കുന്നത്. അള്ളാഹു അവനോട് ദുആ ചെയ്യുക, അത് അള്ളാഹു മുമ്പേ രേഖപ്പെടുത്തിയതാണ്, ദുആ ചെയ്യുമെന്ന്. അള്ളാഹു നന്നാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കറിയില്ല എന്താണ് അള്ളാഹു രേഖപ്പെടുത്തിയതെന്ന്. അതുകൊണ്ട് അമൽ ചെയ്യൂ, എവിടേക്കാണോ അള്ളാഹു പഠിച്ചത് അവിടെയൊക്കെ നമുക്ക് കാര്യം എളുപ്പമാകും, വഴി എളുപ്പമാകും, അമൽ എളുപ്പമാകും, എല്ലാം എളുപ്പമാകും. ഫമൻ ഷാ, ആരാണ് ഉദ്ദേശിച്ചത്, ഇത്തഖദ ഇലാ റബ്ബിഹി സബീല, അവനവന്റെ റബ്ബിലേക്കുള്ള മാർഗം സ്വീകരിക്കും. പക്ഷേ ഈ മശീഅ, അള്ളാഹുവിന്റെ മശീഅ ഇതിനു മുമ്പേ കഴിഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഇൻസാനിൽ അല്ലാഹു പറഞ്ഞതുപോലെ വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമ. എന്നിട്ട് അതാ അള്ളാഹു പറയുകയാണ് അടുത്ത ആയത്ത്. ഇത് അവസാനത്തെ ആയത്താണ് സൂറത്തുൽ മുസമ്മിലിലെ അവസാനത്തെ ആയത്ത്. പക്ഷെ ഇത് വളരെ മുതവലായ മുതവലത്തായ ഒരായത്താണ്, ദൈർഘ്യമേറിയ ഒരായത്താണ്. സാധാരണ സാധാരണ മക്കിയായ സൂറത്തുകളിൽ അതിൽ പ്രത്യേകം ചെറിയ ചെറിയ ആയത്തുകളാണ്, ചെറിയ ചെറിയ ആയത്തുകളാണ്. എന്നാൽ ഇത് നോക്കിയത് വലിയൊരു ആയത്ത്. ഇന്ന റബ്ബക യഅലമു അന്നക തഖൂമ അദ്നാ മിൻ സുലുസൈ ലൈലി വനിസ്ഫഹു വസുലുസഹു വഖായിഫതു മിൻ അല്ലദീന മഅക والله يقدر الليل والنهار علم ان لن تحصوه فتاب عليكم فقرؤوا ما تيسر من القران علم ان سيكون منكم مرضى واخرون يضربون في الارض يبتغون من فضل الله واخرون يقاتلون في سبيل الله فقرؤوا ما تيسر منه واقيموا الصلاه واتوا الزكاه واقرضوا الله قرضا حسنا وما تقدموا لانفسكم من خير تجدوه عند الله هو خيرا واعظم اجرا واستغفروا الله ان الله غفور رحيم ان ربك يعلم انك تقوم ادنى من ثلثي الليل ثلثي الليل ونصفه وثلثه وطائفه من الذين معك നമ്മൾ പറഞ്ഞു ഈ സൂറത്തിന്റെ ആദ്യത്തിൽ ഖിയാമുല്ലൈൽ അത് അല്ലാഹു നിർബന്ധമാക്കി. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഖുമില്ലൈല ഇല്ലാ ഖലീല നിസ്ഫഹു ഔ ഇൻഖസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആന തർതീല. അതിനുശേഷം ഈ ആ ആയത്തുകൾ അടങ്ങിയതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും റളിയല്ലാഹു അൻഹും രാത്രി വളരെ ദീർഘമായി നിസ്കരിക്കുമായിരുന്നു. പകുതി എന്ന് പറഞ്ഞാൽ പകുതി കുറഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടവർ പകുതിയിലധികം ഒരുപാട് നിസ്കരിക്കുമായിരുന്നു. അങ്ങനെ അതാ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ആയത്ത് അവതരിപ്പിച്ചതെന്ന് നമ്മൾ നേരത്തെ ആയിഷ റളിയല്ലാഹു അൻഹ റിവായത്ത് ചെയ്ത ഹദീസിൽ വായിച്ചിട്ടുണ്ട്. ഇതാണ് ആ ആയത്ത്, ഏത് ആ നിർബന്ധം ഇളവ് ചെയ്തുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ആയത്ത് ഇതാണ്. അള്ളാഹു പറയുകയാണ് ഇന്ന റബ്ബക യഅലം, ഇന്ന റബ്ബക തീർച്ചയായും നിന്റെ റബ്ബ് യഅലം അവൻ അറിയുന്നു, അന്നക തഖൂമു നീ നിൽക്കുന്നുണ്ട് എന്ന്. നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ തഖൂമു ലിസ്സലാ, തഖൂമു മുസല്ലിയൻ, താങ്കൾ നിസ്കരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്ന്. കാരണം നിസ്കാരത്തിൽ പ്രത്യേകിച്ച് രാത്രി നിസ്കാരത്തിൽ അത്വലായ ഏറ്റവും ദൈർഘ്യമുള്ളത് ഏതാണ്? ഖിയാമാണ്, നൃത്തമാണ്. ഏറ്റവും ദൈർഘ്യമുള്ളത് നൃത്തമാണ്. അതുകൊണ്ടാണ് ബാക്കി നിസ്കാരത്തിന്റെ ഓരോ ജുസ് ഈ അർത്ഥുകൊണ്ട് നിസ്കാരത്തിനെ സൂചിപ്പിക്കാറുണ്ട്. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കെ സുലൈഖുൽ ഖത്ഫാനി റളിയല്ലാഹു അൻഹു കടന്നു വന്നു. അവിടെ നിന്ന് അങ്ങനെ തന്നെ ഇരുന്നു. ഇപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറെന്ന് ചോദിച്ചു, രണ്ടരക്കാലത്ത് നിസ്കരിച്ചോ? ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖും ഫർക റകഅത്തൈൻ, എണീറ്റ് ഫർക എന്ത് ചെയ്യാന്ന് പറഞ്ഞത്? റുക്കൂ ചെയ്യൂ. അവിടെ റുക്കൂ എന്ന് പറഞ്ഞാൽ എന്റെ ഉദ്ദേശം സലാ, നിസ്കാരം. അതുകൊണ്ട് സുജൂദ് എന്നത് എന്തിനെ സൂചിപ്പിച്ച് പറയാറുണ്ട്? നിസ്കാരത്തിന് സൂചിപ്പിച്ച് പറയാറുണ്ട്. നൃത്തം അത് പറയാറുണ്ട്. നൃത്തം ഖിയാം നിസ്കാരത്തിന് നാല് ഹാലത്തുകളാണുള്ളത്. അർബഅ ഹാലാ സലാ ഖാമിസലാ, നാലവസ്ഥയാണുള്ളത്. അഞ്ചാമതൊന്നുമില്ല. ഖിയാം, റുഖു, സുജൂദ്, ജുലൂസ്, നാലെണ്ണേ ഉള്ളൂ. ഖിയാം നൃത്തം, റുഖു, സുജൂദ്, ജുലൂസ് ഇരുത്തം, ഈ നാലവസ്ഥ മാത്രമേ നിസ്കാരത്തിനുള്ളൂ. മസ്ജിദ് നിസ്കരിക്കുന്ന സ്ഥലത്തിന് എന്താ പറയാ? മസ്ജിദ് സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്ന. മഖാം എന്നല്ല, മർക എന്നല്ല, മജ്ലിസ് എന്നല്ല. മഖാം എന്താ നിൽക്കുന്ന സ്ഥലം, മർക റുഖു ചെയ്യുന്ന സ്ഥലം, ജുലൂസിന്റെ സ്ഥലം മജ്ലിസ്, അത് മൂന്നല്ല. പിന്നെന്താ പറഞ്ഞത്? മസ്ജിദ് സുജൂദിന്റെ സ്ഥലമാണ്. എന്താ അതിന് കാരണം? കാരണം ഇത്രയും അവയവങ്ങൾ നിലത്തുകുത്തിയിട്ട് വേറൊരു ഹാലത്ത് നിസ്കാരത്തിലല്ല. അതാണ് ഏറ്റവും അങ്ങേയറ്റത്തെ ഖുദൂഉ, അള്ളാഹുവിന്റെ മുന്നിലുള്ള ഖുദൂഉ, വിനയം സൂചിപ്പിക്കുന്ന അവസ്ഥയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, أقرب ما يكون العبد من ربه وهو ساجد فأكثروا الدعاء اللهم يرحم ഏറ്റവും അടുത്തിരിക്കുന്നത് സുജൂദിലായിരിക്കാണ് فأكثروا الدعاء അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ദുആ വർദ്ധിപ്പിക്കൂ أنك تقوم നീ നിൽക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഐ തുസല്ലി നിസ്കരിക്കുന്നു എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട് അദ്ന മിൻ സുലുസൈ ലൈലി അദ്ന മിൻ സുലുസൈ ലൈലി അദ്ന എന്നാൽ കുറച്ച് അല്ലെങ്കിൽ അടുത്ത് 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 ആഫ്വൻ അദ്ന എന്ന് പറഞ്ഞാൽ അടുത്ത് ദന എന്ന് പറഞ്ഞാൽ അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം ദന യദ്നു അടുത്തേക്ക് വന്നു എന്നാണ് അതിന്റെ അർത്ഥം ദന യദ്നു ثم دنا فتذلل فكان قاب قوسين او ادنى سوره نجم الله برن جبريل عليه الصلاه والسلام رسول الله صلى الله عليه وسلم اغاشت വെച്ച് അടുത്തു വളരെ അടുത്തു നിന്നു എന്ന് പറഞ്ഞത് എന്താ ثم دنا فتذلل ادنى അടുത്തു എന്തിനോട് അടുത്തു മീൻ സുലുസൈല്ലൈൽ സുലുസൈല്ലൈൽ എത്രയാണ് 3/2 ثلثا الليل ثلث الليل انا 3/1 ഇത് ثلثا الليل അത് മിൻ വന്നതുകൊണ്ടാണ് ثلثൈ ആയത് മനസ്സിലായോ ബിൻതാൻ വലദാൻ എന്ന് പറഞ്ഞാൽ എത്ര രണ്ടാം കുട്ടി രണ്ട് പെൺകുട്ടി അതേസമയം മിൻ ഫി ഇല അല അങ്ങനെയുള്ള ഏതെങ്കിലും ഒന്ന് അതിന്റെ മുന്നിൽ വന്നാൽ എന്ത് പറയും വലദാനി എന്ന് പറയില്ല പിന്നെ വലദൈൻ ബിൻതൈൻ റജുലൈൻ മറാച്ചൈൻ എന്നാണ് പറയാം മറാച്ചാനി റജുലാനി വലദാനി എന്ന് പറയുന്നത് എന്താക്കും ജറ് ചെയ്യും കെസറു കൊടുക്കും ചില വാക്കുകൾ അതിന്റെ മുന്നിൽ വന്നാൽ അതിൽപ്പെട്ട വാക്കാണ് മിൻ ഹറൂഫുൽ ജറ് ജറ് ചെയ്യാനുള്ള ഹർഫുകൾ എന്നാണ് ഇതിനൊക്കെ പറയാം ഫി മിൻ അല ഇല ബി ബ ലാം അതൊക്കെ വന്നാൽ എന്ത് ചെയ്യും തൊട്ടുശേഷം വരുന്ന ഇസ്മിന് ജറു കൊടുക്കും കെസറു കൊടുക്കും ബില്ലൈൽ ഫില്ലൈൽ ഫിൽ മസ്ജിദി അലൽ ബൈ അലൽ അലൽ ജസദി എന്നൊക്കെ പറഞ്ഞ അതിന്റെ അവസാനം കെസറു കൊടുക്കും എന്നാൽ വലദാനി ബിൻതാനി സുലുസാനി എന്നൊക്കെയുള്ള വാക്കുകൾ എങ്ങനെയാണ് ജറു ചെയ്യുക അലിഫ് മാറ്റിയിട്ട് യാ വാക്കും വലതൈനി ബിൻതൈനി സുലുസൈനി അങ്ങനെ ആക്കിയതാണ് പിന്നെ നൂൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ സുലുസൈനി എന്നാണ് അത് വേണ്ടത് മനസ്സിലായോ സുലുസൈനി എന്നാണ് അത് വേണ്ടത് എങ്ങനെ നൂന് പോയത് എന്തുകൊണ്ടാ ലെയിലേക്ക് അത് ചേർത്തു അപ്പൊ ലെയിലേക്ക് ചേർക്കുമ്പോ ഒഴിവാക്കും നൂൻ ഒഴിവാക്കും ചേർക്കാനുള്ള സൗകര്യത്തിന് ഇളാഫത്തിനുള്ള സൗകര്യത്തിന് വേണ്ടി മനസ്സിലായോ ഇപ്പൊ ഉദാഹരണത്തിന് കലം കലം പേന ഇത് അബ്ദുള്ളാന്റെ പേനയാണ് അതെങ്ങനെ പറയും അറബിയിൽ കലമു അബ്ദില്ലാ കലമു അബ്ദില്ലാ അതേസമയം രണ്ട് പേനുണ്ട് രണ്ടു പേനൊക്കെ എന്ത് പറയും കലമാനി കലമാനി ഉദാഹരണത്തിന് ഇപ്പൊ അല്ലെങ്കിൽ കിതാബ് കലമാൻ അപ്പോ അത് രണ്ട് പേന എന്നത് അബ്ദുള്ളയിലേക്ക് ചേർത്ത് പറയുമ്പോ കലമാ അബ്ദില്ല എന്ന് പറയും ചേർത്ത് പറയും ഒറ്റക്ക് പറയുമ്പോ എന്താ കലമാനി മനസ്സിലായോ അബ്ദുള്ളയിലേക്ക് ചേർത്ത് പറയുമ്പോൾ അനുകൂലം ഒഴിവാക്കും കലമാ അബ്ദില്ല അബ്ദുള്ളന്റെ രണ്ട് പേന കിതാബ് മുഹമ്മദ് ഇത് മുഹമ്മദിന്റെ കിതാബാണ് കിതാബ് മുഹമ്മദ് രണ്ട് കിതാബിന് എന്താ പറയാ കിതാബാനി പക്ഷെ അത് മുഹമ്മദിലേക്ക് ചേർത്ത് പറയും മുഹമ്മദിന്റെ രണ്ട് കിതാബ് എന്ന് പറയുമ്പോൾ എന്തു പറയും കിതാബാ മുഹമ്മദിൻ ഇനി ഫി അതിന്റെ മുന്നിൽ ഫിയോ മിന്നോ അങ്ങനെ എന്തെങ്കിലും ചേർക്കുമ്പോ കിതാബാനി എന്നുള്ളത് കിതാബൈനി എന്നാവും എന്നിട്ട് മുഹമ്മദിലേക്ക് ചേർക്കും കൂടി ചെയ്യുമ്പോ ഫി കിതാബൈ മുഹമ്മദിൻ في قلمي محمد في بيتي محمد അങ്ങനെ അങ്ങനെ ആയതാണിത് മിൻ ثلثي الليل മിൻ സുലുസൈല്ലൈലി എന്ന് പറഞ്ഞാൽ സുലുസാനി എന്നാണത്. സുലുസാനി എന്ന് പറഞ്ഞാൽ എത്രയാ? സുലുസുൻ മൂന്നിൽ ഒന്ന്, സുലുസാനി മൂന്നിൽ രണ്ട്, മൂന്നിൽ രണ്ട്. മൂന്നിൽ ഒന്ന് പറഞ്ഞാൽ അത് പകുതിയേക്കാൾ കുറവാണ്, മൂന്നിൽ രണ്ടോ പകുതിയിലധികമാണ്, പകുതിയിലധികമാണ്. അപ്പൊ ഇത് പകുതിയിലധികമാണ്, പകുതിയിലധികം. ഇന്ന റബ്ബക അലമു, തീർച്ചയായും നിന്റെ റബ്ബ് അറിയുന്നുണ്ട്. അന്നക്ക തഖൂമു, നീ നിൽക്കുന്നുവെന്ന്, അഥവാ അന്നക്ക തുസല്ലി, നീ നിസ്കരിക്കുന്നുവെന്ന്. അതിനാ മിൻ സുലുസൈലി, രാത്രിയുടെ മൂന്നിൽ രണ്ടിനോടടുപ്പിച്ച്, ഏകദേശം രാത്രിയുടെ മൂന്നിൽ രണ്ട് ഭാഗം, മൂന്നിൽ രണ്ട് ഭാഗം നീ നിസ്കരിക്കുന്നു എന്ന് നിന്റെ റബ്ബ് അറിയുന്നുണ്ട്. വനിസ്ഫഹു, അല്ലെങ്കിൽ എത്രയാണ് പകുതി. ഇവിടെ വാവ് ഏതർത്ഥത്തിലാണ്? ഔ എന്നർത്ഥത്തിലാണ്, മനസ്സിലായോ? മൂന്നിൽ രണ്ടും പകുതി ഒരുമിച്ച് നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല. വാവ് ചില സന്ദർഭത്തിൽ എന്തർത്ഥത്തിൽ പ്രയോഗിക്കും? ഔ എന്നർത്ഥത്തിൽ തിരിച്ചു പ്രയോഗിക്കാറുണ്ട്, തിരിച്ചു പ്രയോഗിക്കാറുണ്ട്. അതിനാ മിൻ സുലുസൈലി, നീ രാത്രിയുടെ മൂന്നിലോ രണ്ടിനോട് അടുപ്പിച്ച് നിസ്കരിക്കാറുണ്ടെന്ന് നിന്റെ റബ്ബ് അറിയുന്നു. വ നിസ്ഫഹു ഐ ഔ നിസ്ഫഹു, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി നീ നിസ്കരിക്കുന്നു. വ സുലുസഹു, ഇപ്പോഴാണ് സുലുസ്. വ സുലുസഹു എന്ന് പറഞ്ഞാൽ ഔ സുലുസഹു, അല്ലെങ്കിൽ മൂന്നിൽ ഒന്ന്, രാത്രിയുടെ മൂന്നിൽ രണ്ട്, രാത്രിയുടെ പകുതി, അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിലൊന്ന്. ആദ്യം വലുത്, പിന്നെ ചെറുത്, പിന്നെ അതിലും ചെറുത്, അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. രാത്രിയുടെ മൂന്നിൽ രണ്ട്, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി, അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിലൊന്ന് നീ നിസ്കരിക്കുന്നു എന്ന് നിന്റെ റബ്ബ് അറിയുന്നു. നീ മാത്രമല്ല, വതായിഫത്തുൻ മിനല്ലദീന മഅക, വതായിഫത്തുൻ, തായിഫ എന്നാൽ ഒരു സംഘം, ഒരു കൂട്ടം എന്നാണ് അർത്ഥം. തായിഫത്തുൻ, വതായിഫത്തുൻ മിനല്ലദീന മഅക, നിന്റെ കൂടെയുള്ളവരിൽ പെട്ട ഒരു കൂട്ടം ആളുകളും എന്ന് പറഞ്ഞാൽ മുഴുവൻ സഹാബിമാരും ഖിയാമുല്ലൈൽ നെത്തി എന്നല്ലോ, മറിച്ച് നിന്റെ കൂടെയുള്ളവരിൽ ഒരു കൂട്ടരും നിന്റെ കൂടെ ഇതാ ഇങ്ങനെ രാത്രിയുടെ മൂന്നിൽ രണ്ട്, അല്ലെങ്കിൽ രാത്രിയുടെ പകുതി, അല്ലെങ്കിൽ രാത്രിയുടെ മൂന്നിനൊന്ന് നിസ്കരിക്കുന്നു എന്ന് നിന്റെ റബ്ബ് അറിയുന്നുണ്ട്. ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ഐ താറത്തൻ ഹാക്കത വ താറത്തൻ ഹാക്കത, ചാറത്തൻ ഹാക്കത വ ചാറത്തൻ ഹാക്കത, ചിലപ്പോൾ മൂന്നിൽ രണ്ട്, ചിലപ്പോൾ പകുതി, ചിലപ്പോൾ മൂന്നിലൊന്ന്, ഇങ്ങനെ. വദാലിക കുല്ലുഹു മിൻ ഗൈരി ഖസ്ദിൻ മിൻകും, അതെല്ലാം നിങ്ങൾ കരുതിക്കൂട്ട് ചെയ്യുന്നതല്ല. രാത്രി ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ദൈർഘ്യം മാറിപ്പോകുന്നത് കരുതിക്കൂട്ടിയല്ല, മറിച്ച് രാത്രിയുടെ ദൈർഘ്യം എപ്പോഴാണ് പകുതിയാവുക എന്നത് ഒക്കെ നോക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം എപ്പോഴും നമ്മൾ പറയാറുണ്ട്, എപ്പോഴും അർദ്ധരാത്രി എന്തല്ല, 12 മണിയല്ല, തെറ്റാണ്. ഇഷാഇന്റെ സമയം കഴിയുന്നത് എപ്പോഴാണ്? അർദ്ധരാത്രി ആണ്. എന്നാൽ ചില ഉലമാക്കൾ എന്ത് പറഞ്ഞിട്ടുണ്ട്? സുബ്ഹ് വരെ അതിന് സമയമുണ്ട്. പക്ഷെ അത് എന്താണ്? വഖ്തു ദറൂറ, ദറൂറത്തിന്റെ വഖ്താണ്. വഖ്ത് ഇഖ്തിയാർ, വഖ്ത് ഇൽത്തിറാർ, അങ്ങനെ രണ്ടുണ്ട്. അസ്ർ, അതിന്റെ വഖ്ത് ഇഖ്തിയാർ ഏതാണ്? സൂര്യൻ ഒരു ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ അത്രയുമായത് മുതൽ, ഒരു വസ്തുവിന്റെ നിഴൽ അതിന്റെ ഇരട്ടിയാകുന്നത് വരെ, അതാണ് അസറിന്റെ വഖ്ത് ഇഖ്തിയാർ. ആ സമയത്ത് അസ്ർ നിസ്കരിക്കണം. അതിനുശേഷം ദീർഘിപ്പിച്ചാൽ അത് കുറ്റമാണ്. എപ്പോഴൊഴികെ? വളരെ ഇൽത്തിറാറുണ്ടായാലൊഴികെ. ആ സമയത്താണ് സൂര്യന്റെ നിറം മാറുക, മഞ്ഞ നിറമാകുക, കളർ മാറുക. സൂര്യൻ അസ്തമിച്ചിട്ടില്ല, പക്ഷെ നിറം മാറിയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ദീർഘിപ്പിക്കുക എന്നുള്ളത് തെറ്റാണ്. എന്നാൽ വല്ല മുൽത്തറായി കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തതിൽ പെട്ട് കഴിഞ്ഞാൽ അങ്ങനെ ആവാം. പിന്നെയുള്ള വഖ്ത് ഇൽത്തിറാർ, ഇങ്ങനെ ഒഴിവാക്കാൻ പറ്റാത്ത സന്ദർഭത്തിൽ മാത്രം നിസ്കരിക്കേണ്ട സമയം, അത് ഏതുവരെ? സൂര്യൻ അസ്തമിക്കുന്നത്, അസ്തമിക്കുന്നത്. വഖ്ത് ഇഖ്തിയാർ, വഖ്ത് ഇൽത്തിറാർ. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് സുബ്ഹിന്റെ വഖ്ത് ഇഖ്തിയാർ അർദ്ധരാത്രി വരെ, പക്ഷെ ഇൽത്തിറാറുണ്ട് ഏതുവരെ? സുബ്ഹ് വരെ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ വല്ല സന്ദർഭം വന്നു പോയാൽ 12 മണി വിചാരിച്ചിരിക്കരുത്, ചിലപ്പോൾ അതിന് നേരത്തെ ആയിരിക്കും നിസ്ഫുല്ലൈൽ പകുതി. കാരണം സൂര്യൻ അസ്തമിച്ച ഉടനെ രാത്രി തുടങ്ങി. സൂര്യൻ എപ്പോഴും ഒരേ സമയത്തല്ല അസ്തമിക്കുക. ഇപ്പൊ നോക്കിയത് ആ പകൽ വളരെ ദീർഘിച്ച പകലാണ്, ചൂട് കാലത്ത് അങ്ങനെ ആയിരിക്കും, പകല് കൂടും. തണുപ്പ് കാലത്തോ പകൽ കുറയും, രാത്രി കൂടും. ഇപ്പൊ പകൽ കൂടുതലാണോ കുറവാണോ? വളരെ കൂടുതലാണ്. സുബ്ഹാനല്ലാഹ് നേരത്തെയാണ്, നഗരി പോയിട്ടാണ്. അത് അങ്ങനെയാണ്, വേനലിന് കൂടും പകൽ, തണുപ്പിന് പകൽ കുറയും. എന്നതുപോലെ ഇതെല്ലാം നിങ്ങൾ കസ്ദോടെ ചെയ്യുന്നതല്ല. നിസ്കാരത്തിന്റെ ഇൽത്തിറാർ ചില ആളുകൾക്കൊക്കെ ഇൽത്തിറാർ അവനവന് തോന്നിയതുപോലെയാണ്. അവനെ ഇൽത്തിറാറുണ്ടാകും പീടിയിലെ കച്ചവടം, അത് അവന് ദറൂറത്തായിരിക്കും. അന്നും ദറൂറത്തല്ല സഹോദരൻ. മസ്ജിദിൽ അദാൻ കേൾക്കുന്നുണ്ടോ? മസ്ജിദിൽ അദാൻ ബാങ്ക് കേൾക്കുന്ന ദൂരത്താണോ ജോലി? നിർത്തിവെച്ച് മസ്ജിദിലേക്ക് പോകണം, ജമാഅത്തിന് പോകണം. പുരുഷന്മാർക്ക് നിർബന്ധം, ആ കച്ചവടത്തിൽ യാതൊരു മറക്കത്തില്ല. ഏറ്റവും അള്ളാഹുവിന്റെ സലാ റിസ്ഖിനുള്ള കാരണമാണ്, സലാത്തിനുള്ള കാരണമാണ്, റിസ്ഖിനുള്ള കാരണമാണ്. നിസ്കരിച്ചോളൂ, അള്ളാഹ് റിസ്ഖ് തരാനാണ്. ഖുറാനിൽ ഒരുപാട് ആയത്തുകളിൽ അതിന് സൂചനയുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അതിലെ മക്കൾ ഓരോ ആയത്ത് വെച്ചിട്ട് അതിന് പറഞ്ഞിട്ടുണ്ട്. നിസ്കാരം റിസ്ഖിനുള്ള കാരണമാണ്. അപ്പോ ജമാഅത്ത് നിർബന്ധമായ ജമാഅത്ത് ഒഴിവാക്കിയിട്ട് ഒരു കച്ചവടം നമുക്ക് പാടില്ല, ഒരു ജോലിയും നമുക്ക് പാടില്ല. അതാണ് കേൾക്കുന്ന ദൂരത്തിലാണോ ജോലി? അത് നിർത്തിവെച്ചിട്ട് അവിടെ പോകണം. അതാ കേൾക്കുന്ന ദൂരത്തില്ല ജോലി, സൗകര്യമുള്ള അടുത്ത് നിസ്കരിക്കാം, മസ്ജിദിലേക്ക് പോകണമെന്നില്ല. അപ്പൊ കേൾക്കുന്ന ദൂരത്തിൽ മസ്ജിദ് ഉണ്ടെങ്കിൽ ജോലി കടകൾ അടച്ചു വെച്ച് പോകണം. അതിന് നമ്മളെ കീഴിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരെ വിടേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? മുതലാളി ഉത്തരവാദിത്തമാണ്. എങ്കിൽ അവരെ ഒഴിവാക്കിയ കുറ്റം അവർക്കും ഉണ്ടാവും, വിടാത്തവനും ഉണ്ടാവും. അവർക്കുമുണ്ടാകും, വിടാത്തവനുണ്ടാവും. ആരും അതിന് ഒഴിവല്ല. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒന്നും ഒരു രജിസ്റ്റർ നമുക്ക് തടയപ്പെടും. ഇനി എത്ര കിട്ടിയിട്ടെന്താണ്, എത്ര കിട്ടിയിട്ടെന്താണ് അനുഭവിക്കണ്ടേ? അതിന് ഇസ്തിഖറാർ വേണ്ടേ? ബറക്കത്ത് വേണ്ടേ? എന്താണ് ബറക്ക? ഒരു പാത്രത്തിൽ ബിർക്ക എന്ന വാക്കിനാണ് ബറക്കത്തുണ്ടായിട്ടുള്ളത്. ബിർക്കത്ത് പറഞ്ഞ പാത്രം, ഈ വെള്ളം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള ഒരു പ്രത്യേക പാത്രം, അതിനാണ് ബിർക്ക എന്ന് പറയുക. എന്ന് പറഞ്ഞാൽ അതിൽ വെള്ളം നിൽക്കും, തസ്തഖർ, വെള്ളം അവിടെ തന്നെ ഉണ്ടാവും, ഉപയോഗത്തിന് കിട്ടും. അത് അതുപോലെയാണ് ബറക്ക. ആ പൈസ എന്തിനു വേണം? ആവശ്യത്തിന് വേണം. എത്ര എത്ര ആളുകളുണ്ട് വലിയ ശമ്പളം വാങ്ങുന്ന ആളുകൾ, എന്നാലും അവൻ കടത്തിലായി കടം തീർന്നിട്ട് നേരം ഉണ്ടാവും, ബാധ്യത തീർന്നിട്ട് നേരം ഉണ്ടാവും. എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ, എത്രയോ ആളുകൾ. സുബ്ഹാനല്ലാഹ്. ഈ അടുത്ത് നമ്മുടെ സഹോദരൻ ഒരു ചരിത്രം, ചരിത്രത്തിൽ നിന്നൊരു ഭാഗം നമുക്ക് ചില ഉലമാക്കൾ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അദ്ദേഹം എന്താണെന്ന് പറഞ്ഞാൽ, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ, മഹാനാ ചാബിഈ ഖലീഫയാണ്. ഉമർ ബിൻ അബ്ദുൽ അസീസ് മക്കളെ വിട്ടേച്ചു പോകുമ്പോൾ, മരിച്ചു പോകുമ്പോൾ 2 or 3 ദിർഹമോ ആയിരുന്നു അത്ര അദ്ദേഹത്തിന്റെ മീറാസായി ഉണ്ടായിരുന്നത്. അനന്തര സ്വത്തായി ഖലീഫയാണ്. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ മക്കൾക്ക് അതിനേക്കാളും വലുത് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവരെ ഞാൻ തഖ്വ പഠിപ്പിച്ചിട്ടുണ്ട്. അവർ സാലിഹുകളാണോ? വല്ലാഹു യതവല്ല സാലിഹി, അല്ലാഹു അവരെ കാര്യം നോക്കിക്കോളും, അവരൊരിക്കലും അല്ലാഹ് പാഴാക്കി കളയുക. ഇനി അവർ സാലിഹുകളല്ലേ, എന്റെ പൈസ ഞാൻ മാസിയത്തിന് വിട്ടേച്ച് പോകില്ല. എന്തിനാണ് തോന്നിവാസിയായി തമ്മാളിയായി നടക്കാൻ മക്കൾക്ക് ഞാൻ കുറെ പൈസ വിട്ടേച്ച് പോകുന്നത്? സാലിഹുകളാണോ അല്ലാഹു? ഇനി അതല്ലേ, എന്റെ പൈസ അവരെന്തിനു ഉപയോഗിക്കുക? തോന്നിവാസത്തിൽ ഇക്കാലത്ത് എന്ന് വിവരം അബ്ദുൽ അസീസ് പറഞ്ഞു. വേറൊരു ഖലീഫ ഉണ്ടായിരുന്നു, ഹിഷാം ബിൻ അബ്ദുൽ മലിക്. അദ്ദേഹമാകട്ടെ ഒരുപാട് എത്രയോ സ്വർണം ഒക്കെ മക്കൾക്ക് വിട്ടേച്ചിട്ടാണ് മരിച്ചു വരുന്നത്. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞു, ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ മക്കളാകട്ടെ കുംഭകരക്കണക്കിന് സ്വർണം അവർക്കുണ്ടായിരുന്നതാണ്. പിന്നീട് സക്കാത്ത് കൊടുക്കാൻ മാത്രം എത്രയോ സ്വർണം അവർക്കുണ്ടായിരുന്നു. ഇശാബ് അബ്ദുൽ മലിക്കിന്റെ മക്കളാകട്ടെ പിന്നീട് അങ്ങാടിയിൽ ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരുന്നത് പണത്തിന് വേണ്ടി. കാരണം ഖലീഫയുടെ മക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും അവർക്ക് ഗജനാന്ന് പൈസ കിട്ടില്ല. എന്താ കാരണം? പിന്നെ വരുന്ന ഇവ ഇയാളുടെ ഉപ്പാന്റെ സഹോദരങ്ങൾ അവര് അങ്ങനെയുള്ള ആളുകളൊക്കെ എപ്പോഴും പഴയ ആളുകൾ പരിഗണിക്കണമെന്നില്ല. ഇവര് പിന്നീട് യത്തസവുൽഫിൽ അസ്വാഖ് സൂക്കുകൾ കൈനീട്ടിരുന്നത് അപ്പം നമ്മൾ അബ്ദുൽ അസീസിന്റെ മക്കളാകട്ടെ ഒരുപാട് മറക്കെ തുറക്കും എന്നത് പോലെയാണ് കാര്യം. നമ്മൾ വിചാരിക്കുന്നതല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല പൈസയുടെ കാര്യം. അത് കുഫ്ഫാറുകളുടെ സ്വഭാവമല്ല, എങ്ങനെ മുസ്ലിമീങ്ങൾക്ക് അത് സാധിക്കും? അവരെ കാണുന്നില്ലെങ്കിൽ മുഴുവൻ ദുനിയാവാണ്. ദുനിയാവിൽ പൈസ ഉണ്ടാക്കണം, അത് എങ്ങനെയും വെട്ടിപ്പിടിക്കണം എന്നല്ലാതെ വേറൊരു ലക്ഷ്യം അവർക്കില്ല. അങ്ങനെ അതുപോലെ നമുക്കാകാൻ സാധിക്കും? ഒരിക്കലും സാധിക്കുകയില്ല. കാരണം ഇത് അനുഭവിക്കാൻ കൽബിൽ അതുകൊണ്ടുള്ള സന്തോഷം ഉണ്ടാകാൻ അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതില്ലാതെ എത്ര പൈസ ഉണ്ടായിട്ട് എന്ത് കാര്യം? യാതൊരു കാര്യമില്ല. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ ഒഴിവാക്കിയിട്ട് നമ്മളത് ഉണ്ടാക്കാൻ മെനക്കെടരുത്. മറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ആരുടെ ഹം അത് ആഖിറത്താണോ അവന്റെ ദുനിയാവ് അള്ളാഹു നോക്കും. ദുനിയാവിനൊന്നും ആയി പോവുകയില്ല ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ പാഴാക്കി കളയുകയില്ല, ആളുകളുടെ മുന്നിൽ കൈനീട്ടേണ്ട അവസ്ഥ നമുക്ക് വരുത്തുകയില്ല. അള്ളാഹു കാക്കട്ടെ. അള്ളാഹു മിന്നാ നസ്അലുക്കൽ ഹുദാ വത്തഖാ വൽആഫാഫ വൽഗനാ. അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, അള്ളാഹു യുഖദ്ദിറു ലൈല വന്നഹാർ. അള്ളാഹു യുഖദ്ദിറു ലൈല വന്നഹാർ. അള്ളാഹു അവനാകുന്നു യുഖദ്ദിർ. ഖദ്ദറ യുഖദ്ദിറു കണക്കാക്കുക. അവനാണ് കണക്കാക്കുന്നത് ലൈല വന്നഹാർ, രാത്രിയും പകലും. അള്ളാഹുവാണ് അതിന്റെ സമയം തീരുമാനിക്കുന്നത്. ഇബ്നു കസീർ പറഞ്ഞു, വലാകിൻ ലാ തഖ്ദിറൂന അലൽ മുവാളബത്തി അലാ മാ അമറക്കും ബിഹി മിൻ ഖിയാമിൽ ലൈലി ലിഅന്നഹു യശുഖു അലൈക്കും. അല്ലാഹു കൽപ്പിച്ചതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നിസ്ഫ് പകുതി അത് എപ്പോഴും ഒരുപോലെ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കണമെന്നില്ല, പ്രയാസമാണ്. വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ, രാത്രി കണക്കാക്കാൻ നിങ്ങൾക്ക് എപ്പോഴും സാധിക്കണമെന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തു പകുതിയിൽ അധികം നിസ്കരിച്ചിരുന്നു, പക്ഷെ രാത്രി എപ്പോഴും കണക്കാക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഏതാണ് നിസ്ഫ് എന്നത് വലിഹാദാ ഖാൽ, അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത് വല്ലാഹു യുഖദ്ദിറു ലൈല വന്നഹാർ ഐ താറതൻ യഅതദിലാ. രാത്രി പകലും ചിലപ്പോൾ ഇതുപോലെ ആയിരിക്കും. രാത്രി എത്രയാണോ അത്ര തന്നെ പകൽ, പകൽ എത്രയാണോ അത്ര തന്നെ രാത്രി. ചിലപ്പോ രാത്രി പകലിൽ നിന്ന് കുറച്ച് സമയം എടുക്കും, ചിലപ്പോ പകൽ രാത്രിയിൽ നിന്ന് കുറച്ച് സമയം എടുക്കും. ഇത് കൂടും ഇത് കുറയും, അത് കൂടും ഇത് കുറയും, അങ്ങനെയാകുന്നു. അതുകൊണ്ട് ആലിമ അല്ലൻ തുഹ്സൂ. ഓക്കെ, എന്താണ് ബാക്കി? ആലിമ, അള്ളാഹു അറിഞ്ഞിരിക്കുന്നു, അള്ളാഹുവിനെ അറിയാം. അല്ലൻ, അതായത് ലൻ നിങ്ങൾക്കൊരിക്കലും സാധിക്കുകയില്ല എന്ന്. തുഹ്സൂ അഹ്സാ എന്നാൽ വ്യക്തമാക്കി, വ്യക്തമായി കണക്ക് മനസ്സിലാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. അഹ്സാ അസ്മ റളിയല്ലാഹു അൻഹ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തുഹ്സി യുഹ്സില്ലാഹു അലൈക. അസ്മ, നീ എന്താക്കരുത്, വല്ലാതെ കണക്ക് കൂട്ടി കൊടുക്കരുത്. കൊടുക്കുമ്പോ യുഹ്സില്ലാഹു അലൈക. അപ്പൊ അള്ളാഹു എങ്ങനെയാണ് കൂലി തരിക? കണക്കാക്കി. അതുകൊണ്ട് ഇടക്ക് എന്താക്കുക? ഫദ്ലൻ കൊടുക്കുക. ഫഖറഊ മാ തയസ്സറ അലിമ അൻ ലം തുഹ്സു ഐ അൽ ഫർദ അല്ലദി ഔജബഹു അലൈക്കും. അല്ലാഹു നിങ്ങൾക്ക് ഫർദാക്കിയത് എന്താണോ, പകുതി നിസ്കരിക്കുക, അതിൽ കുറച്ചപ്പുറം കുറച്ചിപ്പുറം എന്നത് വ്യക്തമാക്കി കണക്കാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് അല്ലാഹുവിനറിയാം. ഫഖറഊ ഫതാബ അലൈക്കും, അതുകൊണ്ട് ഫതാബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് അവൻ നിങ്ങളിലേക്ക് മടങ്ങിയിരിക്കും. ചാബ അലൈക്കും, അവൻ നിങ്ങളിലേക്ക് മടങ്ങിയിരിക്കും എന്നാൽ നിങ്ങളുടെ തൗബ അവൻ സ്വീകരിച്ചിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അവനിലേക്ക് അടുക്കുന്നവനിലേക്ക് അള്ളാഹു അടുക്കും എന്നാണ്. വല്ലാഹു ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ. ഫഖറഊ, അതുകൊണ്ട് നിങ്ങൾ ഓതിക്കോളൂ. മാ തയസ്സറ മിനൽ ഖുർആൻ, മാ തയസ്സറ എന്താണ് എളുപ്പമായത്? മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് എളുപ്പമുള്ളത് ഓതിക്കോളൂ. നിങ്ങൾ ഓതാൻ പ്രയാസമില്ലാത്തത് ഓതിക്കോളൂ. ഇബ്നു കസീർ പറയുന്നു, ഐ മിൻ ഗൈരി തഹ്ദീദിൻ ബിവഖ്തിൻ, ബിഗൈരി തഹ്ദീദിൻ ബിവഖ്തിൻ. തയസ്സറ മിനൽ ഖുർആൻ ഓതിക്കോളൂ എന്ന് പറഞ്ഞാൽ ഒരു സമയം കണക്കാക്കാതെ ഓതിക്കോളൂ. ഇത്ര സമയം തന്നെ വേണം എന്നൊരു കണക്ക് വേണ്ടതില്ല. ഐ വലാക്കിൻ ഖൂമു മിനല്ലൈലി മാ തയസ്സർ, രാത്രി എത്രയാണ് നിങ്ങൾക്ക് നിൽക്കാൻ സാധിക്കുക അത്ര നിന്നോളൂ. وعبر عن الصلاه بالقراءه ഇവിട ഫഖറഉ നിങ്ങൾ ഓതു എന്നാണ് പറഞ്ഞത്, പക്ഷെ അർത്ഥം എന്താണ്? സല്ലു എന്നാണ്, നിങ്ങൾ നിസ്കരിച്ചോളൂ. എന്നാണ്. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുണ്ട്. സൂറത്തു അൽ ഇസ്രായിൽ അല്ലാഹു പറഞ്ഞു, വലാ തജ്ഹർ ബിസലാതിക വലാ തുഖാഫിത് ബിഹാ വലാ തജ്ഹർ ബിസലാതിക വലാ തുഖാഫിത് ബിഹാ. നിന്റെ സലാത്ത് നീ ഉച്ചത്തിലാക്കരുത്, പതുക്കിയമാക്കരുത്. അവിടെ സലാത്തിന്റെ ഉദ്ദേശം എന്താണ്? ഖിറാഅത്താണ്, ഖിറാഅത്ത്, ഓത്ത്. ഇവിടെ ഓത്ത് എന്നാണ് പറഞ്ഞത്. ഉദ്ദേശം എന്താണ്? സലാ. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുണ്ട്. വലാ തജ്ഹർ ബിസലാതിക വലാ തുഖാഫിത് ബിഹാ എന്ന് അല്ലാഹു സലാത്ത് എന്ന് പറഞ്ഞു ഖിറാഅത്തിനെ കുറിച്ച്. ഇവിടെ ഫഖറഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് പറഞ്ഞു, അഥവാ സലാത്തിനെ കുറിച്ച്, നിസ്കാരത്തെ കുറിച്ച്. അതുകൊണ്ടാണ് നമുക്കിപ്പോ രാത്രി നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുമ്പോൾ ആദ്യത്തെ രണ്ടരക്കാത്ത് വളരെ ലഘുവാക്കുക, ആദ്യത്തെ തന്നെ ദീർഘിപ്പിക്കാതിരിക്കുക. അങ്ങനെ ചെയ്ത് നോക്ക്, പിന്നെ നിസ്കരിക്കാൻ, കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കും. ആദ്യത്തെ രണ്ടരക്കാത്ത് തന്നെ വല്ലാതെ ദീർഘിപ്പിച്ചാലോ ചിലപ്പോൾ അത് കഴിഞ്ഞാൽ മടിക്കും. ആദ്യത്തത് ചുരുക്കി നിസ്കരിച്ചാൽ പിന്നത്തത് നന്നായി നിസ്കരിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഖുർആൻ ഹൈഫുള്ള ആക്കുമ്പോൾ, ഖുർആൻ ഹൈഫുള്ള ആക്കാൻ ശ്രദ്ധിക്കുന്ന ആളുകൾ നോക്ക്, തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യരുത്? വലിയ സൂറത്തുകൾ തുടങ്ങരുത്. വലിയ ആദ്യം തന്നെ ഹൈഫുള്ള ആക്കാൻ തുടങ്ങുമ്പോൾ വലിയ സൂറത്ത് തുടങ്ങാൻ എന്താണ് ഉണ്ടാകുക? മടുത്തുപോകും. മടുത്ത് ചിലപ്പോൾ നിർത്തിപ്പോകും ചില. ഇതെന്താണ് തീരാത്ത്? ഇങ്ങോട്ടെത്തുമ്പോൾ ആദ്യത്തെ മറന്നുപോയിട്ടുണ്ടാവും, അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവും. ചെറിയ സൂറത്തുകൾ പഠിച്ചു നോക്ക്, ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത് പഠിക്കാൻ നല്ല നെഷാത്ത് ഉണ്ടാവും. ഒന്ന് പൂർത്തിയായി കഴിഞ്ഞാൽ അടുത്ത സൂറത്ത് പഠിക്കാൻ നല്ല ഉന്മേഷമുണ്ടാവും. അത് പിന്നെ വലുതായി വലുതായി പിന്നെ വലിയ സൂറത്തുകൾ പഠിക്കാൻ എളുപ്പം. ഖുർആൻ അള്ളാഹു പഠിക്കുന്നവർക്ക് വളരെ എളുപ്പമാക്കിയിരിക്കുന്നു, പഠിക്കാൻ വളരെ എളുപ്പമാണ്. ആവർത്തിച്ച് ആവർത്തിച്ചിട്ടുള്ള വാക്കുകളാണ്, അതൊക്കെ എന്തിനാണ്? ഖിറാഅത്തിനും ഹിഫ്ളിനും വളരെ എളുപ്പമാണ് അള്ളാഹുവിന്റെ കലാം. അതുകൊണ്ട് ചെറുതിൽ ആരംഭിക്കുക എന്നത് ഖൈറാണ്. എപ്പോഴും ഇൽമു നോക്ക്, റബ്ബാനിയായ ആലിം എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾക്ക് സഗീറായ ഇൽമ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക, വലുത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് മുമ്പ് അത് ചെറുത് ചെറുത് പഠിക്കുക, എന്നിട്ട് തദറുജ് പടിപടിയായി ഉയരുക എന്ന് വലിയ കാര്യമാണ്. ഉലമാക്കൾ പറയാറുണ്ട്, വലിയ കിതാബുകൾ ആദ്യം പഠിക്കരുത്, മറിച്ച് അത് ചുരുക്കിയിട്ട് ഉലമാക്കൾ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടാവും. വലിയ കിതാബുകൾ ചുരുക്കിയിട്ട് മുഖ്തസർ, ഓരോ കിതാബിന് മുഖ്തസറാത്ത് ഉണ്ടാവും ചുരുങ്ങിയത്, അത് വായിച്ചാൽ എന്താണ് അതുകൊണ്ടുള്ള ഉപകാരം? ഈ വലിയ കിതാബിലുള്ളതിന്റെ ആശയം ചുരുങ്ങിയിട്ട് ഇതിലുണ്ടാവും, അത് വളരെ ഖൈറാണ്, അത് വളരെ ഖൈറാണ്. അങ്ങനെയുള്ളവർക്ക് നന്നായി പഠിക്കാൻ സാധിക്കും. അതെല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയാണ്, ചെറുതിൽ നിന്ന് ആരംഭിക്കുക എന്നത് ഖൈറായി. അത് തന്നെ വലുതു ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താവും? ഒന്നാകെ പൊടിഞ്ഞു. കച്ചവടം നോക്കി, പല ആളുകളും ചെറുതായി തുടങ്ങിയ ആളുകൾ വളരെ ഉഷാറായിട്ടുണ്ടാവും പലരും. ചിലപ്പോൾ ആദ്യം തന്നെ ഒരാൾ വലുതു തുടങ്ങാൻ നഷ്ടം വളരെ വലുതായിരിക്കും, ആകെ പൊളിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ഹൈറായ ഒരു കാര്യമാണ് ഒരാൾ ചെറുതിൽ ആരംഭിക്കുക എന്നുള്ളത്, തുടക്കം ചെറുതായിരിക്കുക എന്നുള്ളത്. അലിമ അല്ലം ഖുർആൻ എന്നിട്ട് നോക്ക് അടുത്ത വാക്കുകൾ. ആലിമ എന്താണ്? ആലിമ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൻസയകൂനു മിൻകും മർദ വാഖറൂന യദ്രിബൂന ഫിൽ അർദി യബ്തഗൂന മിൻ ഫദ്ലില്ലാ വാഖറൂന യുഖാതിലൂന ഫീ സബീലില്ലാ. അലിമ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൻസയകൂനു സ എന്നത് അൽ ഫിഅൽ അൽ മുസ്തഖ്ബൽ സൂചിപ്പിക്കാനുള്ള പ്രയോഗമാണ്. സ സൗഫ യകൂനു എന്ന് പറഞ്ഞാൽ എന്തർത്ഥം? ഉണ്ടാകുന്നു എന്നു അതിനർത്ഥമുണ്ട്, നിലവിലുണ്ട് എന്ന് അതിനർത്ഥമുണ്ട്, ഉണ്ടാകും എന്നതിനർത്ഥമുണ്ട്. പക്ഷേ സാ ചേർത്തതോടെ അതെന്തായി മാറി? മുസ്തഖബിലേക്ക്, മുസ്തഖബലിലേക്ക് ചുരുങ്ങി, ഭാവിയിലേക്ക് ചുരുങ്ങി. ഭാവിയിലുണ്ടാകും, പിന്നീടുണ്ടാവും. ഇപ്പോൾ ഈ പറയുന്ന സന്ദർഭത്തിൽ ഒരു മിനിറ്റ് കഴിഞ്ഞാലും അതെന്താണ്? മുസ്തഖബലാണ്, ഭാവിയാണ്. പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരല്പം മുന്നോട്ട് പോയാലും അത് ഭാവിയാണ്. അലിമ അള്ളാഹു പറഞ്ഞിരിക്കുന്നു, അൻ സയക്കൂനു മിൻകും നിങ്ങളിൽ നിന്നുണ്ടാകും എന്ന്. മർദ അല മർദ മരീദിന്റെ ജമാഅ മർദ രോഗികൾ, രോഗികൾ നിങ്ങളിൽ ഉണ്ടാകുമെന്ന്. വആഖറൂന യദ്രിബൂന ഫിൽ അർദ് വആഖറൂന യദ്രിബൂന ഫിൽ അർദ് വേറെ ചില ആളുകൾ ഉണ്ടാകും. ആരാണ്? وآخر آخر إن الوير إن الأرتم آخر 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 إن الأرتم وير آخر أسان وآخرون وير تلعلق لهم داره أولاً كان يضربون في الأرض ضربان رجونا يضربون في الأرض بومي لدكان الله أولاً أرتم يسافرون في الأرض بومي لدكان الله ياتركار الله من الله يبتغون എങ്ങനെയുള്ള യാത്രക്കാർ യബ്തഗൂന അവർ ആഗ്രഹിക്കുന്നു മിൻ ഫദ്ലില്ലാഹ് അല്ലാഹുവിന്റെ ഔദാര്യത്തിനും കച്ചവടത്തിനും മറ്റൊക്കെ യാത്ര ചെയ്യല്ലോ അല്ലാഹുവിന്റെ ഫദ്ൽ അവന്റെ അവൻ നൽകുന്ന റിസ്ക് അത് തേടിക്കൊണ്ട് യാത്ര ചെയ്യുന്നവർ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു വആഖറൂൻ വേറെ ചിലർ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു ആരാണ് യുഖാതിലൂന ഫീ സബീലില്ലാഹ് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ഖിതാൽ ചെയ്യുന്നവർ ഖിതാൽ എന്നാൽ യുദ്ധം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും അള്ളാഹുവിന്റെ ഫദൽ തേടി യാത്ര ചെയ്യുന്നവരും രോഗികളുമൊക്കെ നിങ്ങളിൽ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ഇബ്നു കസീർ പറഞ്ഞു ആലിമ അൻ സയകൂനു മിൻ ഹാദിഹിൽ ഉമ്മതി ദൂ അദാരിൻ ഈ ഉമ്മത്തിൽ നിന്ന് ഉദുർ ഉള്ളവർ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. എന്താ ഉദുർ? ഉദുർ ഒഴികഴിവ്, പ്രയാസം, ഒരു കാര്യം നിർബന്ധമായ കാര്യം ഒഴിവാക്കാനുള്ള ഉദുർ, അതിനാണ് ഉദുർ എന്ന് പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ ജമാഅത്തിൽ പോകാതിരിക്കാൻ ഉള്ള ഉദുറിൽപ്പെട്ടതാണ് ഒരാൾ രോഗിയായിരിക്കുക എന്നത്, അല്ലെങ്കിൽ അയാൾ മസ്ജിദ് അദാന കേൾക്കുന്ന ദൂരത്തിൽ മസ്ജിദ് ഇല്ലാതിരിക്കുക, മഴ ഉദുറ, മഴ ഉദുറ, മഴയിൽ എന്ത് നിർബന്ധമില്ല, ജമാഅത്ത് നിർബന്ധമില്ല, വീട്ടിൽ നിസ്കരിക്കാം. മഴ പെയ്യുമ്പോ മസ്ജിദിൽ ജമാഅത്തിൽ പോകൽ നിർബന്ധമില്ല, വീട്ടിൽ നിന്ന് നിസ്കരിക്കാം. അതല്ലാന്റെ ഉദുറാണ്, അല്ലാ നൽകിയിട്ടുള്ള ഉദുറാണ്. ജുമാഅ പോലും അതിൽ ഇളവുണ്ട് സംശയം. കാരണം എല്ലാ നാടുകളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല, നമ്മുടെ നാട് പോലെയല്ല ചില നാടുകൾ. മഴ ചെയ്താൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല ഇളവ് നൽകിയിട്ടുണ്ട്, അള്ളാഹു ഇളവ് നൽകിയിട്ടുണ്ട്. അങ്ങനെ എഴുതുറുള്ളവർ നിങ്ങൾ ഉണ്ടാകുമെന്ന് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. ചില ആളുകളായിട്ട് അവർക്ക് എഴുതുർ മാത്രമേ അറിയേണ്ടാവുള്ളൂ, വാജിബ് അറിയേണ്ടാവുള്ളൂ, ആമൽ അറിയേണ്ടാവുള്ളൂ, എല്ലാം എഴുതറാണ്. ബദറിന്റെ പിന്നാലെ മാത്രം സഞ്ചരിക്കുന്ന ആളുകൾ, തലമാക്കൾ പറഞ്ഞിട്ടുള്ള എന്താ അറിയോ, എന്താണ് മനിൽ തമസിമിൻ ഏതെങ്കിലും ഒരു ആലിം ഇങ്ങനെ എഴുതുറുണ്ടല്ലോ, തലമാക്കൾ നൽകിയിട്ടുള്ള എഴുതുർ, അതിന്റെ പിന്നിൽ മാത്രം പോകുന്നവൻ തസന്തഖ് ജിന്തിയു കൈ പോകും. ജിന്തിയുടെ കാഫർ മതനിഷേധിയാണ് ജിന്തിയു, അതായി പോകും. അതുപോലെ ചിലർ പറഞ്ഞിട്ടുള്ളത് എല്ലാ അഴുതും എന്താണ് ജമഅ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവൻ അവനിൽ എന്താകുക, ജമഅ ഫീഹി ഷർറു കുല്ലു, എല്ലാ ഷർറും അവനിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവും. എല്ലാ അഴുതും നോക്കി നടക്കുന്നതിന്റെ പിന്നിൽ എന്താണ്ടാകുക, എല്ലാ ഷർറും ഒരുമിച്ച് കൂടും. അത് വളരെ സൂക്ഷിക്കണം, പ്രത്യേകിച്ച് ഇക്കാലത്ത് തസാഹുലിന്റെ ആളുകൾ വളരെ അധികമാണ്. ജനങ്ങൾക്ക് ഒന്നാകെ ദീന് വളച്ചു പറഞ്ഞുകൊടുക്കുന്ന ആളുകൾ വളരെ കൂടുതലാണ്. ഇപ്പൊ ചില ആളുകൾ, ചില സംഘങ്ങൾ അവരെ കുറിച്ചൊക്കെ പറയാറുണ്ട്, സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ള ഒരുപാട് ആളുകൾ അവരെ പാർട്ടിയിലുണ്ടാവും. പറയാം, ഒരുപാട് പണക്കാർ, സമൂഹത്തിൽ നല്ല സ്റ്റാറ്റസുള്ള ജോലികളുണ്ടല്ലോ, അതൊക്കെ ചെയ്യുന്ന ആളുകൾ ചില പാർട്ടികളിൽ വളരെ കൂടുതലായിരിക്കും. എന്താ കാരണം? അവർക്ക് പറ്റിയ ദീനാണ് ഇവരടുത്തുള്ളത്, അവർക്ക് പറ്റിയ ദീനാണ് ഇവരടുത്തുള്ളത്, എല്ലാം ഹലാലാക്കി കൊടുക്കണ ദീൻ. സുബ്ഹാനല്ലാഹ്, വളരെ അപകടമാണ്, വളരെ അപകടമാണ്. ഇസ്ലാം വസത്താണ്, അള്ളാഹു കടുപ്പിച്ചു പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഗൗരവത്തിൽ പറഞ്ഞത്, ഇളവ് നൽകാത്തത്, കടുത്ത നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കടുപ്പിച്ചു പറഞ്ഞത് നമ്മൾ കടുപ്പിച്ചു പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എളുപ്പമാക്കി നമ്മൾ എളുപ്പമാക്കാം. നമ്മളൊക്കെ യാതൊരു തശദ്ദുദുമില്ല. ചില ആളുകൾ അങ്ങനെയാണ്, സലഫികളായ പ്രത്യേകിച്ച് സൗദി അറേബ്യയിലെ പ്രായമാക്കളും പറ്റി പറയുന്നത് തശദ്ദുദിന്റെ ആളുകൾ, കടുപ്പത്തിന്റെ ആളുകൾ, അത് പറ്റൂല, ഹാദ ഹറാം, ഹാദ ഹറാം എന്ന് പറയും, ആദി ബിദഅ, ആദി ബിദഅ എന്ന് പറയും. അവിടെയുള്ള ചില നാടന്മാരായ വേറെ നാട്ടിൽ നിന്നൊക്കെ വന്ന അറബികൾ പറയാറുണ്ട്, ഒരു സ്ഥലമാക്കൾക്ക് തശദ്ദുദിന്റെ ആളുകൾ, കടുപ്പത്തിന്റെ ആളുകൾ. എന്താ അവിടുത്തെ അലമാക്കൾ തശദ്ദുദ് കാണിച്ചത്? അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ കടുത്ത ഭാഷയിൽ പറഞ്ഞത്, അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടുത്ത ശിക്ഷയുണ്ടെന്ന് പറഞ്ഞ കാര്യം, അതങ്ങനെ തന്നെ പറയണം. അള്ളാഹു എളുപ്പമാക്കി, നമ്മൾ എളുപ്പമാക്കുക. നമ്മളൊക്കെ യാതൊന്നും തൈസീറും ഇല്ല, താസീറും ഇല്ല. തൈശീർ നമ്മുടെ വകയില്ല, തഅസീർ നമ്മുടെ വകയില്ല. അള്ളാഹുവിന്റെ ദീൻ എളുപ്പമാണ്. യസ്സിറു വല തുഅസ്സിറു വബശ്ശിറു വല തുനഫ്ഫിറു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യസ്സിറു നിങ്ങൾ എളുപ്പമാക്കി കൊടുക്കുക, എളുപ്പമാക്കാൻ പറ്റത്തിടത്തൊക്കെ എളുപ്പമാക്കി കൊടുക്കുക. വല തുഅസ്സിറു നിങ്ങൾ പ്രയാസമാക്കരുത്. വബശ്ശിറു ജനങ്ങൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കൂ, അവരടുപ്പിക്കൂ. വല തുനഫ്ഫിറു അവരകറ്റാതിരിക്കൂ. അപ്പൊ ആളുകളെ അടുപ്പിക്കാൻ, അവർക്ക് സന്തോഷമുണ്ടാക്കി കൊടുക്കാൻ, എളുപ്പമുണ്ടാക്കി കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പക്ഷെ ചില ആളുകളാകട്ടെ, അവർക്ക് ഹറാമിൽ മാത്രം സന്തോഷം ഉണ്ടാവും, അവർക്ക് വാജിബ് ഒഴിവാക്കുന്നതിലേ എളുപ്പം ഉണ്ടാവുള്ളൂ. അവരെ സന്തോഷിപ്പിക്കാൻ നമുക്ക് പറ്റൂല, അവരടുപ്പിക്കാനേ നമുക്ക് പറ്റൂല. അത് നമ്മൾ ദാവത്തിൽ അകന്നു പോയാൽ നമ്മൾ ഉത്തരവാദിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിൽ എല്ലാവരും അടുത്തു വന്നിട്ടില്ലല്ലോ. പല ആളുകൾ അകന്നു പോയി, മുനാഫിഖുകൾ അകന്നിട്ടുണ്ട്, കാഫിറുകൾ മുശ്രിക്കുകൾ അകന്നിട്ടുണ്ട്. ചറഫിന്റെ ആളുകൾ, നല്ല ദുനിയാവിൽ തോന്നിയതുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും അടുപ്പിക്കാനുള്ളത് ഒരിക്കലും സാധ്യമല്ല. അള്ളാഹുവിന്റെ ദീൻ എന്താണ്? അതിൽ എളുപ്പമുള്ളത് എളുപ്പമാക്കുക. അതിൽ കടുപ്പിക്കുന്നത് തെറ്റാണ്, അതിൽ കടുപ്പിക്കുന്നത് തെറ്റാണ്. എന്നാൽ അതിൽ തസാഹുലും തെറ്റാണ്. തസാഹു ഇഫ്റാത്തുണ്ടാവും, തഫ്രീത്തുണ്ടാവും, അനാവശ്യമായ കടുപ്പിക്കലുണ്ടാവും, എന്നാൽ അലസമായി ജനങ്ങളെ തള്ളിവിടലുണ്ടാവും. രണ്ടും പാടില്ല, രണ്ടും പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നിങ്ങളിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന് അറിയാം. ഇബ്നു കസീർ പറഞ്ഞു, ആലിമ അൻ സയകൂനു മിൻ ഹാദിഹിൽ ഉമ്മത്തി ദു അദാറ, ഉദുറുള്ള ആളുകൾ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്ന് അല്ലാഹു അറിയും. ഫീ തർക്കി ഖിയാമിൽ ലൈൽ, രാത്രി നിസ്കാരം ഒഴിവാക്കാൻ ഉദുറുള്ള ആളുകൾ ആരൊക്കെ? ആരൊക്കെയാണ് അവർ? മിൻ മർദാ ലാ യസ്തതീഊന ദാലിക, ഒന്നാരാ മർദാ രോഗികൾ. ومسافرين في الارض يبتغون من فضل الله في المكاسب والمتاجر, تجارة കച്ചവടം സമ്പാദ്യതക്ക് ഉദ്ദേശി യാത്ര ചെയ്യുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് അല്ലാഹുവിന് അറിയാം. അതുപോലെ واخرين مشغولين بما هو الاهم في حقهم من الغزو في سبيل الله, അതുപോലെ അവരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള ജിഹാദ്, യുദ്ധത്തിൽ ഏർപ്പെട്ടവർ ഈ ഉമ്മത്തിൽ ഉണ്ടാകുമെന്നും അല്ലാഹു പറഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇബ്നു കസീർ പറയുന്നു, നന്നായി ശ്രദ്ധിക്കുക, വഹാദിഹിൽ ആയതു ബലി സൂറത്തു കുല്ലുഹ മക്കിയ, ഈ ആയത്ത് ഈ സൂറത്ത് ഇതെല്ലാം മക്കയിൽ അവതരിച്ച സൂറത്താണ്. എവിടെ അവതരിച്ചത്? മക്കയിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്താണ്. വലം യകുനിൽ ഖിതാഉ ശുരിഅ ബഅദ, മക്കയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അടന്തില്ല, അള്ളാഹു യുദ്ധം നിർബന്ധമാക്കിയിട്ടില്ല. എന്താ കാരണം? മുസ്ലിമീങ്ങൾക്ക് അതിനുള്ള ഖുവ്വത്തില്ല, മുസ്ലിമീങ്ങൾക്ക് അതിനുള്ള ശക്തിയില്ല. അവരങ്ങനെയുള്ളടത്ത് ചില ബുദ്ധിയില്ലാത്ത ആളുകൾ ചെയ്യുന്നത് പോലെ ഓരോരോ സംഘങ്ങൾ ഉണ്ടാക്കുക, കാഫറുകളെ കൊല്ലാനറിഞ്ഞ, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളുമായി കരാറിലുണ്ടാക്കി ജീവിക്കുന്ന ആളുകൾ, കൊല്ലൽ വലിയ തെറ്റാണ്. അങ്ങനെ അറിഞ്ഞാന്നുള്ളത് എന്താ ഉണ്ടാക്കുക? ദുനിയാവിലെ ആഖിറത്തിലും മുസ്ലിമീങ്ങൾക്ക് ശബറാണ്, ആ ചെയ്യുന്നത് തെറ്റാണ്. കൂടാതെ ദുനിയാവിലെ മുസ്ലിമീങ്ങൾക്ക് ശബറുണ്ടാവും. എന്താ? മുസ്ലിമീങ്ങൾ അവരൊന്നാകെ നശിപ്പിക്കാൻ കാരണമാകും. അപ്പോ അതുകൊണ്ട് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മക്കയിൽ ജിഹാദ് നിയമമാക്കിയിട്ടുള്ള മക്കയുടെ അതുപോലത്തെ സാഹചര്യം ഖിയാമത്ത് നാൾ വരെ മുസ്ലിമീങ്ങൾക്ക് എവിടെ ഉണ്ടോ അവിടെ അതാണ് ബാധകം. എന്തില്ല? ജിഹാദില്ല. പിന്നെ എപ്പോഴാണ് ജിഹാദുമ്പോൾ? ഇസ്ലാമിന് ഒരു ഭരണാധികാരി ഉണ്ടായാൽ, മുസ്ലിമീങ്ങൾക്കൊരു നേതൃത്വം ഉണ്ടായാൽ, ഖുവ്വത്തുണ്ടായാൽ, പിന്നെ ആ ഭരണാധികാരിയുടെ സലാഹിയാത്തിൽപ്പെട്ടതാണ്, അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽപ്പെട്ടതാണ് എന്ത് ജിഹാദ് നടത്തണമേണ്ടത്. ആ അങ്ങനെയുള്ള കൂവത്ത് ഉണ്ടായിട്ടും ഭരണാധികാരി അത് ഉപേക്ഷിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് അതിന്റെ പ്രയാസം ഉണ്ടാവും, അവർ അപമാനത്തിലാവും. പക്ഷെ അയാളെ ധിക്കരിച്ചിട്ട് മുസ്ലിങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പറ്റുമോ? അത് പറ്റുകയും ചെയ്യില്ല, അത് പറ്റുകയില്ല. അപ്പൊ മക്കയിൽ ഇതാണ് അവസ്ഥ. എന്നിട്ട് ആ സമയത്താണ് ഈ ആയത്തിറങ്ങിയത്, ഫഹിയമിൻ അക്ബരി ദലാലിന്നു പോവുക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ നബിയാണെന്നതിന് തെളിവാണ്. കാരണം എന്താ? പിന്നീട് മുസ്ലിമീങ്ങൾ അള്ളാഹുന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുമെന്ന് അള്ളാഹു ആദ്യമേ ഇവിടെ പറഞ്ഞു. അത് നടന്നില്ലേ? അത് നടന്നു, മനസ്സിലായോ? ആ സമയത്ത് അവർ ദുർബലരാ, അവരുദ്ധം ചെയ്യാത്തവരാ, അവർ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുന്നവരാ. ആ സമയത്താണ് അള്ളാഹു എന്ത് പറയുന്നത്? അള്ളാഹു അറിഞ്ഞിരിക്കുന്നു നിങ്ങൾ രോഗികൾ ഉണ്ടാകുമെന്ന്, നിങ്ങൾ യാത്രക്കാരുണ്ടാകുമെന്ന്, അതുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നവരും നിങ്ങളിൽ ഉണ്ടാകും എന്ന്. അലിമാൻ സയകൂനു മിൻകും മർദാ, علم أن سيكون منكم مرضى وآخرون يضربون في الأرض يبتغون من فضل الله وآخرون يقاتلون في سبيل الله ഇങ്ങനെ ഉള്ള ആളുകൾ ഉള്ളത് അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഫഖറഊ മാ തയസ്സറ മിൻഹു, അതുകൊണ്ട് നിങ്ങൾ ഓതു മാ തയസ്സറ മിൻഹു ഐ മിനൽ ഖുർആൻ, ഖുർആനിൽ നിങ്ങൾക്ക് എളുപ്പമുള്ളത് നിങ്ങൾ ഓതിക്കൊള്ളു. വീണ്ടും അള്ളാഹു ആവർത്തിച്ചത് പറഞ്ഞു, ഫഖറഊ മാ തയസ്സറ മിനൽ ഖുർആൻ, ഫഖറഊ മാ തയസ്സറ മിൻഹു. വഅഖീമു സ്സലാത വആതു സ്സകാത വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന. വഅഖീമു സ്സലാ, നിസ്കാരം നിങ്ങൾ നിലനിർത്തുക. വആതു സ്സകാ, സകാത്ത് നിങ്ങൾ കൊടുക്കുക. വഅഖ്റിദുല്ലാഹ, അല്ലാഹുവിന് നിങ്ങൾ ഖർദ് കൊടുക്കുക. എന്താണ് ഖർദ്? കടം, കടം കൊടുക്കുക. അല്ലാഹുവിനെ സഹായിക്കുക, കടം കൊടുക്കുക എന്നൊക്കെ അല്ലാഹു പറഞ്ഞില്ലേ? അവനാകട്ടെ ഭംഗിയാണ്, ഹമീദാണ്, സമദാണ്, ഒരാളുടെയും ആശ്രയം ആവശ്യമില്ലാത്തവനാണ്. മറിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുക എന്നാണ് അതിന്റെ ഉദ്ദേശം. വഅഖ്റിദുല്ലാഹ ഖർദൻ ഹസന, നല്ല കടം അള്ളാഹു നിങ്ങൾ കൊടുക്കുക. മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സലാത്ത് നമുക്കറിയാം മുസ്ലിമിന്റെ അടയാളമാണത്, മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസമാണത്. നമ്മുടെ നന്നാക്കുന്ന ഇതാണ് നിസ്കാരം. നിസ്കാരം ഒരാളുടേത് നന്നായാൽ അവന്റെ എല്ലാ കാര്യങ്ങളും നന്നായി, നിസ്കാരം മോശമായാൽ അവന്റെ എല്ലാം മോശം. വാത്തു ജക്കാ, ജക്കാത്ത് കൊടുക്കുക. ഇത് മക്കയിൽ ഇറങ്ങിയ ആയത്താണ്. അപ്പോ ജക്കാത്ത് എപ്പോഴാണ് നിർബന്ധമായത് എന്നതിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമാണ്. അതിലൊരു അഭിപ്രായത്തിന് ഈ ആയത്തിൽ തെളിവുണ്ട്. ഏതാണ് ആ അഭിപ്രായം? മക്കയിൽ അള്ളാഹു മക്കയിൽ വെച്ച് തന്നെ ജക്കാത്ത് നിർബന്ധമാക്കിയിരുന്നു, പക്ഷേ അതിന്റെ മിഖ്ദാറോ അതിന്റെ നിസാബോ ഒന്നും പറഞ്ഞിട്ടില്ല. മിഖ്ദാർ പറഞ്ഞിട്ടില്ല, കണക്ക് ഇത്രയാണ്, നിസാബ് ഇത്രയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. മറിച്ച് ജക്കാത്ത് നിങ്ങൾ കൊടുക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിമീങ്ങൾക്ക് പണത്തിന് ആവശ്യക്കാരാരാണോ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആരാണോ എന്ന് തോന്നിയാൽ അവർക്ക് കൊടുക്കുക. പിന്നീട് മദീനയിൽ എത്തിയതിനു ശേഷമാണ് അതിന്റെ മഖാദീർ, അതിന്റെ കണക്ക്, അതിന്റെ നിസാബ്, അങ്ങനെ അതിന്റെ അവകാശികൾ, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെട്ടത് ഇവിടുന്ന് മദീനയിൽ എത്തിയതിനു ശേഷം. അപ്പൊ ആ അഭിപ്രായം, അങ്ങനൊരു അഭിപ്രായമുണ്ട്. ചിലർ പറഞ്ഞു മക്കയിൽ സദഖ മാത്രമേ ഉള്ളൂ, മക്കയിൽ സക്കാത്ത് എന്ന് പറഞ്ഞാൽ സദഖയാണ് അവിടെ ഉദ്ദേശം. കാരണം സക്കാത്തും സദഖയും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കപ്പെടുന്ന വാക്കുകളാണ്. സദഖ എന്ന് പറയും ഉദ്ദേശം സക്കാത്തായിരിക്കും, സക്കാത്ത് എന്ന് പറയും ഉദ്ദേശം സദഖയായിരിക്കും. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിച്ചിട്ട് ഖുർആനിലുള്ള പ്രയോഗിച്ചിട്ടുള്ള വാക്കാണ്. والعاملين عليها والمؤلفة قلوبهم وفي الرقاب والغارمين وفي سبيل الله وابن السبيل. സൂറ തൗബയിലെ ആയത്താണ്. സകാത്തിന്റെ അവകാശങ്ങൾ എട്ട് കൂട്ടർ പറയുന്ന ആയത്. ഇന്നമ സദഖാത്തു ലിൽ ഫുഖറാഇ വൽ മസാകീന വൽ ആമിലീന അലൈഹ വൽ മുഅല്ലഫത ഖുലൂബുഹും വഫിർ റിഖാബി വൽ ഗാരിമീന വഫീ സബീലില്ലാഹി വബ്നി സബീൽ. എട്ട് കൂട്ടർ ഈ ആയത്ത്. ഇതൊക്കെ എവിടുത്തെ ആയത്താണ്? മദീനയിലെ ആയത്തുകളാണ്. ഞാൻ പറഞ്ഞു വന്നത് ആ ആയത്തിൽ തുടങ്ങിയത് എന്താ? ഇന്നമ സദഖാത്തു, സദഖ ഇവർക്ക് മാത്രമാണെന്ന് പറഞ്ഞിട്ടാണ്. അത് ഏതാ? അത് സദഖയാണോ? സകാത്താണ് അവിടെ ഉദ്ദേശം. അപ്പൊ സകാത്തും സദഖ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോഗിക്കാറുള്ള വാക്കാണ്. അപ്പൊ ചിലർ പറഞ്ഞു മക്കയിലെ സകാത്ത് എന്ന് പറയാൻ സദഖയാണ്. പക്ഷെ ഈ അഭിപ്രായത്താണ് നമുക്ക് കൂടുതൽ ശരിയായി തോന്നിയിട്ടുള്ളത്. അതായത് മക്കയിൽ സകാത്ത് നിർബന്ധമായിരുന്നു, പക്ഷെ മിഖ്ദാറും നിസാബും ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അവതരിച്ചത് മദീനയിൽ. ആ അഭിപ്രായത്തിന് ഈ ആയത്തിൽ തെളിവുണ്ട്. കാരണം ഇത് മക്കയിൽ അവതരിച്ച ആയത്താണ്. ഇതിൽ സക്കാത്ത് കൊടുക്കാൻ അള്ളാഹു പറയും ചെയ്യുക. അള്ളാഹുവിന് നിങ്ങൾ നല്ല കടം കൊടുക്കുക. അള്ളാഹിന് നല്ല കടം കൊടുത്താൽ എന്താണ്? من ذا الذي يقرض الله قرضا حسنا فيضاعفه له اضعافا كثيره. الله يرتي 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 اي പകരം തരും എന്നാണ്. الله പറയുന്നു وما تقدموا لانفسكم من خير تجدوه عند الله هو خيرا واعظم اجرا. وما تقدموا നിങ്ങൾ എന്ത് മുൻകൂട്ടി ചെയ്താലും, എന്ത് നിങ്ങൾ കൊടുത്താലും, لانفسكم ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടിട്ട? നമുക്ക് വേണ്ടി തന്നെ. നമ്മൾ കൊടുത്തതാണ് ആരുടെ പൈസ? നമ്മുടെ പൈസ. നമ്മൾ തിന്നതും കൊടുത്തതും കൊടുത്തതാണ് നമ്മളത്. കൂട്ടിവെച്ചത് ആരുടെ? അത് അനന്തരാവകാശേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു വമാ മാലുക ഇല്ലാ മാ അകൽത ഫഅഫ്നൈത് ഔ ലബിസ്ത ഫഅബ്ലൈത് ഔ തസദ്ദഖ്ത ഫഅമ്ലൈത്. നീ തിന്നു തീർത്തതും നീ ഉടുത്ത് ദ്രവിച്ചതും നീ കൊടുത്തതുമല്ലാതെ എന്താണ് മനുഷ്യ നിന്റെ പൈസ? നമ്മൾ ഇസ്റാഫും ആക്കാതെ, നമ്മൾ ദൂർത്തൊന്നും അടിക്കാതെ നമ്മളെന്തെങ്കിലും നല്ല ഭക്ഷണം കഴിച്ചു, നമ്മളെന്തെങ്കിലും ഇസ്റാഫില്ലാത്ത നല്ല വസ്ത്രം ധരിച്ചു, നമ്മൾ സദഖ കൊടുത്തു, തീർന്നുപോയ പൈസയിൽ ബേജാറാകണ്ട. എന്താ കാരണം? അതാണ് നമ്മളത്, അത് നമ്മൾ കാര്യം, നമ്മളാണ് അത് അനുഭവിച്ചിട്ടുള്ളത്. ബാക്കി വെച്ചതോ അതാർക്കുള്ളതാണ്? ഇബ്നു കസീർ ഈ ആയത്തിന്റെ തഫ്സീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് ഉദ്ധരിച്ചു, ഇബ്നു മസ്ഊദിന്റെ ഹദീസ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അയ്യുക്കും മാലുഹു അഹബ്ബു ഇലൈഹി മിൻ മാലി വാരിസിഹി, നിങ്ങളിൽ ആർക്കാണ് അനന്തരാവകാശിയുടെ സ്വത്തിനേക്കാളും തന്റെ സ്വത്തിഷ്ടം? സഹാബത്ത് പറഞ്ഞു, നബി എല്ലാവർക്കും അവനവന്റെ സ്വത്താണ് ഇഷ്ടം, പിന്നെ നമുക്ക് ശേഷം ആൾക്കാർക്ക് കിട്ടുന്ന സ്വത്തല്ല. അപ്പൊ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ മാലു അഹദികും മാ ഖദ്ദം വമാ ലിവാരിസിഹി മാ അഖർ, അവൻ ഖദ്ദം തഖ്ദീം ചെയ്തതാണ്. ഈ ആയത്തിൽ പറഞ്ഞു, വമാ തുഖദ്ദിമൂ ലി അൻഫുസികും, നമുക്ക് വേണ്ടി നമ്മൾ മുൻകൂട്ടി കൊടുത്തു വെച്ചതാണ് നമ്മുടെ പൈസ. എന്നാൽ വാരിസിന്റെ അനന്തരാവകാശിയുടെ പൈസ ഏതാണ്? മാ അഖർ, തഖ്ദീമിന്റെ വിപരീതമാണ് തഖീർ, പിന്നോട്ട് വെക്കുക, സൂക്ഷിച്ചു വെക്കുക. അതാരുടേതാണ്? അനന്തരാവകാശിയുടെ സ്വത്താണ്. അവർക്ക് അവരെ നമ്മൾ എന്താക്കരുത്, ജനങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുന്നവരാക്കി ഒഴിവാക്കി പോകരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചതാണ്. കാരണം അവർക്ക് വിട്ടേച്ചു പോകുന്നത് യഥാർത്ഥത്തിൽ സദഖയാണ്. ഒരാളുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ, ഒരാളുടെ ഉദ്ദേശം ഖൈറാണെങ്കിൽ, വമാ തുഖദ്ദിമു ലി അൻഫുസികും മിൻ ഖൈറിൻ, നിങ്ങൾ എന്ത് ഖൈർ നിങ്ങൾക്ക് വേണ്ടി ചെയ്താലും, തജിദൂഹു, നിങ്ങളത് കാണും, ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അരികിൽ, ഹുവ, അത് എങ്ങനെ കാണും? ഖൈറൻ വഅളമ അജറ, ഏറ്റവും ആളമായ അളീമായ പ്രതിഫലം ആയിട്ട്, ഖൈറായിട്ട് അത് നിങ്ങൾ കാണുന്നതാണ്. അള്ളാഹു നിങ്ങൾ എന്ത് ചെലവഴിച്ചാൽ അള്ളാഹുക്ക് വേണ്ടിയാണോ അത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. വസ്തഗ്ഫിറുല്ലാഹ്, നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തി, ഇന്നല്ലാഹ ഗഫൂർ റഹീം, അള്ളാഹു ഗഫൂർ റഹീം, അവനേറെ പൊറുക്കുന്നവനാണ്, അവൻ റഹ്മത്ത് ചൊരിയുന്നവനാണ്. ഓക്കെ, അഖീമു സ്സലാത്ത വആതു സകാത്ത വഅഖിറുല്ലാഹ ഖൈറൻ ഹസന. പിന്നെ ഒരു കൽപ്പന കൂടി, വസ്തഗ്ഫിറുല്ലാഹ്, ഇസ്തിഗ്ഫാർ നടത്തുക. അതുപോലെ ഈ ആയത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമാണ് ഖിയാമുല്ലൈൽ, ഖുർആൻ ഓതിക്കൊണ്ടുള്ള ഖിയാമുല്ലൈൽ. അബ്ദുല്ലാഹി ഇബ്നു അംറു ബിൽ ആസ് ഈ ഒരു ഹദീസ് കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. അബ്ദുല്ലാഹി ഇബ്നു അംറു റളിയല്ലാഹു റിവായത്ത് ചെയ്യുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖാമ ബിഅശ്രി ആയാത്തിൻ ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ആരെങ്കിലും രാത്രി എണീറ്റ് പത്ത് ആയത്ത് ഓതിയാൽ, പത്ത് ആയത്ത് ഓതി നിസ്കരിച്ചാൽ, ലം യുക്തബ് മിനൽ ഗാഫിലീൻ, ഗാഫിലുകളിൽ അവൻ രേഖപ്പെടുത്തപ്പെടുകയില്ല. നമ്മളെ പേര് ആരുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല? ഗാഫിൽ അള്ളാഹുന്റെ ദിക്റിൽ നിന്ന് അശ്രദ്ധരായി പോയ ആളുകൾ, അതിൽ നിന്ന് രക്ഷപ്പെടാം. എത്ര ആയത്ത് ഓതിയാൽ? പത്ത് ആയത്തുകൾ. വമൻ ഖാമ ബിമിഅതി ആയത്തിൻ കുതിബ മിനൽ ഖാനിതീൻ, ആരെങ്കിലും നൂറായത്ത് ഓതിക്കൊണ്ടൊരു രാത്രി നിസ്കരിച്ചാൽ അവൻ ആരിൽ രേഖപ്പെടുത്തപ്പെടും? അൽ ഖാനിതീൻ, അള്ളാഹുവിന് കുനൂത്തുള്ള, അങ്ങേയറ്റം ഭയഭക്തിയുള്ള നല്ല ആളുകൾക്കാണ് എന്ത് പറയുക? ഖാനിത് എന്ന് പറയാം. അവരിൽ അള്ളാഹു രേഖപ്പെടുത്തും. ഇനിയോ, വമൻ ഖാമ ബി അൽഫി ആയത്തിൻ, ആരെങ്കിലും ആയിരം ആയത്ത് ഓതി ഒരു രാത്രി നിസ്കരിച്ചാൽ, കുതിബ മിനൽ മുഖന്തിരീൻ, മുഖന്തിർ എന്നാൽ ദുനിയാവിലെ മുഖന്തിർ എന്നാൽ ഒരുപാട് സ്വർണവും വെള്ളിയും കുമ്പാരം കുമ്പാരമായ ഒരാൾക്ക് കിട്ടിയാൽ അയാൾക്ക് എന്ത് പറയും? മുഖന്തിർ. അങ്ങനെയുള്ളവരിൽ, വമ്പിച്ച പ്രതിഫലം നേടിയവരിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ രേഖപ്പെടുത്തുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ അബ്ദിഹി വറസൂലിഹി നബിയനാ മുഹമ്മദ് وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.